ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അഴിമതി വേരോടെ ഉന്മൂലനം ചെയ്യേണ്ടതാണെന്നും വിശ്വാസ്യതയാണ് സമൂഹത്തിന്റെ മൌലിക ഘടകമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം ശക്തമായി തുടരുന്നു. കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മികച്ച സംഭാവനകൾ നൽകുന്നതിന് ഇന്ത്യ ആസിയാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മത്സ്യമേഖലയിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം സംബന്ധിച്ച ശില്പശാല കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഡർബനിൽ. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. അഴിമതി വേരോടെ ഉന്മൂലനം ചെയ്യേണ്ടതാണെന്നും വിശ്വാസ്യതയാണ് സമൂഹത്തിന്റെ മൌലിക ഘടകമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജനങ്ങളുടെ വിശ്വാസമാണ് സർക്കാരിന്റെ ശക്തി. ഇന്ത്യൻ സമൂഹത്തിന് സത്യനിഷ്ഠ എന്നത് അടിസ്ഥാന ജീവിത തത്വമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വിജിലൻസ് അവബോധ വാരാചരണ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സത്യനിഷ്ഠ, സദാചാരം, കരുണ എന്നിവ ഭാരത സമൂഹത്തിന്റെ ശാശ്വത മൂല്യങ്ങളാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു.
വിശ്വാസ് യാ ട്രസ്റ്റ് സാമാജിക ജീവൻ കാ ആധാർ ഹൈ, ഏക ജുക്ത കാ സ്രോത് ഹൈ ഓർ സംബന്ധോ കോ പ്രഗാഢ ബനാതാ ഹൈ. സർക്കാർ കേ കാര്യ ഓർ കല്യാണകാരി യോജനാ മേ ജന വിശ്വാസ് സേ ഭീ ശാസന കോ ശക്തി മിൽതി. ഭ്രഷ്ടാചാര ആർഥിക പ്രഗതി കേ ലിയേ അവരോധ തോ ഹൈ ഹി, യേ സമാജ് മേ വിശ്വാസ് കോ ഭീ കം കർതാ ഹൈ. ഭ്രഷ്ടാചാര കേ ഉന്മൂലന കേ ലിയേ വ്യാപക ദൃഷ്ടികോണ അപ്നാനാ ഹോഗാ. ഇസ് ബിമാരി കി ജോഡ് തോ जाना होगा. केवल सिम्टम्स के जरिए इसे ठीक करना प्रभावी नहीं होगा.
സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ഒക്ടോബർ 28 മുതൽ നവംബർ 3 വരെ വിജിലൻസ് അവബോധ വാരാചരണം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ പുരോഗതിക്കായി സാംസ്കാരിക ഉദ്ഗ്രഥനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ധൂലെയിൽ ഇന്ന് എൻഡിഎ പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം നാസിക്കിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേനാ നേതാവുമായ ഏക്നാഥ് ഷിൻഡെ ഇന്ന് ധാരാശിവിലാണ് പ്രചാരണം നടത്തുന്നത്. ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാർ പൂനെ, പിൻപ്രി എന്നിവിടങ്ങളിൽ പ്രചാരണത്തിനെത്തുന്നുണ്ട്. എൻസിപി എസ്പി നേതാവ് ശരത് പവാർ പർധാനി, വർധ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിൽ ഈ മാസം 20 വോട്ടെടുപ്പ്. ജാർഖണ്ഡിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ലോർദഗ സിംദഗ എന്നിവിടങ്ങളിൽ INDIA സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. എൻഡിഎ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിമാരും മുതിർന്ന ബിജെപി നേതാക്കളുമായ ശിവരാജ് സിംഗ് ചൌഹാനും ഗിരിരാജ് സിംഗും പ്രചാരണ രംഗത്ത് സജീവമാണ്. ജെഎംഎമ്മിന്റെ മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സൊറേൻ ഇന്ന് വിവിധയിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. ആർജെഡി, AJSU ഇടത് നേതാക്കളും തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ സജീവമാണ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധിയുടെ പ്രചാരണ പരിപാടികളിൽ ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ട് ഇന്ന് പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഇന്ന് കൽപ്പറ്റ മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുന്നത്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണത്തിനായി കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി നാളെ മണ്ഡലത്തിലെത്തും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലും പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മികച്ച സംഭാവനകൾ നൽകുന്നതിന് ഇന്ത്യ ആസിയാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആസിയാൻ ഇന്ത്യ വിദഗ്ധ ശൃംഖലയുടെ 8th സമ്മേളനത്തെ സിംഗപ്പൂരിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു വിദേശകാര്യമന്ത്രി.
India and ASEAN are major demographies whose emerging demands can not only support each other but become larger productive forces in the international economy. After all, together we account for more than a quarter of the world's population. Again, as Minister Vivian pointed out, our GDP is similar and you are among our $100 billion plus trade accounts.
ആഗോള വെല്ലുവിളികൾ നേരിടുന്നതിൽ ഇന്ത്യ ആസിയാൻ സഹകരണം നിർണായകമാണെന്നും ശ്രീ എസ് ജയശങ്കർ പറഞ്ഞു. മേഖലയിലെ പ്രാദേശിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂട്ടായി പരിഹരിക്കപ്പെടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡ്രോൺ സാങ്കേതിക വിദ്യ ഫിഷറീസ് മേഖലയ്ക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഫിഷറീസ് അക്വാകൾച്ചർ രംഗത്തെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം സംബന്ധിച്ച് കൊച്ചി CMFRI സംഘടിപ്പിക്കുന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. മത്സ്യലഭ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡ്രോൺ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ ശാസ്ത്രജ്ഞർ, ഫിഷറീസ് ഉദ്യോഗസ്ഥർ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ഫിഷറീസ് വകുപ്പും ഹൈദരാബാദിലെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
അലിഗഡ് മുസ്ലിം സർവകലാശാലയ്ക്ക് ന്യൂനപക്ഷ പദവി റദ്ദാക്കിയ 1967 വിധിന്യായം സുപ്രീംകോടതി റദ്ദാക്കി. കേന്ദ്ര സർവകലാശാല ആയിരിക്കെ ന്യൂനപക്ഷ സ്ഥാപനമായി കണക്കാക്കാനാകില്ലെന്ന ഉത്തരവാണ് ഏഴംഗ ഭരണഘടനാ ബെഞ്ച് തിരുത്തിയത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. ADMK നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. കേസിൽ 11 ദിവസമായി കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിലായിരുന്നു PP ദിവ്യ. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനിയുടെ 97 ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. രാജ്യവികസനത്തിനായി സ്വയം അർപ്പിച്ച രാഷ്ട്ര തന്ത്രജ്ഞരിൽ ഒരാളാണ് അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തിഷണാശാലിയും ദീർഘവീക്ഷണമുള്ള നേതാവുമായ ശ്രീ അദ്വാനിയെ രാജ്യം ഏറെ ആദരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായി തുടരുന്നു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് ദേശീയ തലസ്ഥാനത്ത് ഇന്ന് വായു ഗുണനിലവാര സൂചിക 384 രേഖപ്പെടുത്തി. നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇത് 400 കടന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നവർക്കുള്ള പിഴ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. ജമ്മുകശ്മീരിലെ ബാരാമുള്ള ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 2 ഭീകരരെ വധിച്ചു. സോപ്പൂർ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേനയും പോലീസും നടത്തിയ സംയുക്ത തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. കൊല്ലപ്പെട്ട ഭീകരരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ 83rd വാർഷിക സമ്മേളനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റായ്പൂരിൽ നടക്കുന്ന 4 ദിവസത്തെ സമ്മേളനത്തിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള 2000-ലധികം വിദഗ്ധർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഡർബനിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. ഇന്ത്യൻ സംഘത്തെ സൂര്യകുമാർ യാദവും ദക്ഷിണാഫ്രിക്കൻ ടീമിനെ എയ്ഡൻ മാർക്രമും നയിക്കും. 4 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2nd മത്സരം ഞായറാഴ്ചയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയെ നേരിടും. ബംഗളൂരുവിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗെയിംസ് അക്വാറ്റിക്സ് വിഭാഗങ്ങളിൽ മേധാവിത്വം തുടർന്ന് തിരുവനന്തപുരം ജില്ല. ഗെയിംസിൽ 1038 പോയിന്റുകളാണ് തിരുവനന്തപുരം ഇതിനകം നേടിയത്. കണ്ണൂർ 2nd സ്ഥാനത്തും തൃശൂർ 3rd സ്ഥാനത്തുമാണ്. അത്ലറ്റിക്സിൽ മലപ്പുറം 1st, പാലക്കാട് 2nd സ്ഥാനത്തുമാണ്. അക്വാറ്റിക്സിൽ തിരുവനന്തപുരം ജില്ല 568 പോയിന്റുകളാണ് ഇതുവരെ നേടിയത്. ഉത്സവ സീസണിൽ തിരക്ക് കുറയ്ക്കാനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയ പ്രത്യേക ട്രെയിൻ സർവീസുകൾ യാത്രക്കാർക്ക് ആശ്വാസം പകരുന്നു. 4521 സ്പെഷ്യൽ ട്രെയിനുകളിൽ 65 ലക്ഷത്തോളം പേർ ഇതുവരെ യാത്ര ചെയ്തു. അടുത്ത 3 ദിവസം 476 സ്പെഷ്യൽ ട്രെയിനുകൾ കൂടി സർവീസ് നടത്തും. റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി റെയിൽവേ സംരക്ഷണ സേനയെയും സന്നദ്ധ പ്രവർത്തകരെയും വിന്യസിച്ചിട്ടുണ്ട്. നവംബർ 6 ഹോട്ടൽ റൂമിലെ പോലീസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയതായുള്ള മാധ്യമ വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുകയോ ജില്ലാ കളക്ടർ രേഖാമൂലം റിപ്പോർട്ട് നൽകുകയോ ചെയ്തിട്ടില്ലെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അഴിമതി വേരോടെ ഉന്മൂലനം ചെയ്യേണ്ടതാണെന്നും വിശ്വാസ്യതയാണ് സമൂഹത്തിന്റെ മൌലിക ഘടകമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം ശക്തമായി തുടരുന്നു. കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മികച്ച സംഭാവനകൾ നൽകുന്നതിന് ഇന്ത്യ ആസിയാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. മത്സ്യമേഖലയിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം സംബന്ധിച്ച ശില്പശാല കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഡർബണിൽ. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.